പ്രിയമുള്ളവരെ, സഹോദരൻ നമ്മെ ഉറപ്പിച്ചതുപോലെ ദൈവസന്നിധിയിൽ വരുമ്പോഴെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റെവിടെയും നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. കാരണം വചനം പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും അവന്റെ വലതുഭാഗത്ത് വല്ലപ്പോഴുമല്ല എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ എന്നും സന്തോഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കർത്താവിൽ മാത്രം നമ്മുടെ സന്തോഷം. കർത്തൃമേശ നമ്മെ രണ്ടുമൂന്ന് കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട്. ഒന്ന്, യേശു 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്നിരുന്നു, അതുകൊണ്ടാണ് നാം ഈ കർത്തൃമേശയിൽ പങ്കെടുത്തത്. പ്രൈസ് ദി ലോർഡ്. 2, അവൻ മരിക്കുക മാത്രമല്ല മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നുള്ളത് നമുക്കൊരു വലിയ ബലമാണ്. ഹല്ലേലൂയ. അതുമാത്രമല്ല, അവൻ പോയതുപോലെ എന്ത് ചെയ്യും? അവൻ മടങ്ങിവരും. ലോകത്തിലെ ആൾക്കാരെ നമ്മൾ പ്രൈസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇവിടെയുള്ള മറ്റുള്ളവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭാ രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഒന്നും നമ്മൾ പുകഴ്ത്താറില്ല. കാരണം നമുക്കൊരു കാര്യം മനസ്സിലായി, സ്തുതികൾക്കും ആരാധനകൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒത്തിരി ആൾക്കാർ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പ്രായമുള്ളവർക്കൊക്കെ അറിയാവും, എസ്കേപ്പ് നടത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പെട്ടിക്കകത്തൊക്കെ ഇട്ട് കെട്ടി ചങ്ങലയെല്ലാം ഇട്ട് മുറുക്കിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിൽക്കുമ്പം, താക്കോലൊക്കെ ആയിട്ട് നിൽക്കുമ്പം വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ഈ ആൾക്കാരെന്ത് ചെയ്യും? നിങ്ങളങ്ങനെ കണ്ടുണ്ടോ? മണിയൊക്കെ ഇടും. അങ്ങനെ ആൾക്കാർക്ക് വലിയൊരു ഒരു പ്രശസ്തിയാണ്. എസ്കേപ്പ്, ഫയർ എസ്കേപ്പ് നടത്തുന്നവരുണ്ട്, പെട്ടിക്കകത്താക്കി പൂട്ടിയിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അതിൽ പ്രശസ്തൻ ഹാരി ഹൗഡി എന്ന് പറഞ്ഞൊരു പ്രശസ്തനുണ്ടായിരുന്നു. പുള്ളിക്കാരനെ ഏത് പെട്ടിക്കകത്തിട്ട് പൂട്ടിയാലും എത്ര ചങ്ങലയിട്ട് ക്ലോസ് ചെയ്താലും പുള്ളി അതിൽ നിന്ന് പുറത്തു വരും. അങ്ങനെ ഒരു ദിവസം പുള്ളി മരിച്ചു. മരിച്ച് പെട്ടിക്കകത്ത് പെട്ടി അടച്ചപ്പം ആൾക്കാരെല്ലാം കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ, പെട്ടി ഒന്ന് തുറന്ന് നോക്കിയാട്ടെ, കാരണം ഇതുവരെയുള്ള എല്ലാ പെട്ടിക്കകത്ത് കഴിച്ചിട്ടും ഇയാൾ എസ്കേപ്പ് ചെയ്തവനാ, ഒന്ന് നോക്കാൻ പറഞ്ഞു. ആളുകൾ നോക്കിയില്ല, എങ്കിലും ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് ആ പെട്ടി തുറന്നു നോക്കിയപ്പോഴും ഹാരി ഹൗഡിനി കണ്ണടച്ച് ശാന്തമായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാം. കാരണം രണ്ടാമത് കല്ലറയിൽ നോക്കുമ്പോൾ എസ്കേപ്പായ മരണത്തെ ജയിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് അനുസരിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരുത്തനും എസ്കേപ്പ് ചെയ്യാൻ കഴിയാത്ത മരണത്തിന്റെ പെട്ടിയിൽ നിന്ന് പുറത്തു വന്ന കർത്താവ് ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് ദൈവമക്കൾക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാറ്റ് ഇസ് റീസൺ ബൈബിൾ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? നിങ്ങളും ജീവിക്കും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട്. ഒരെഴുത്തുകാരൻ പറഞ്ഞു, നമ്മളെല്ലാവരും ഏതൊക്കെ റോഡിൽ യാത്ര ചെയ്താലും യു ടേൺ ഉണ്ടോ എന്ന് ചോദിക്കും അല്ലേ. നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നവരുണ്ട്. അദ്ദേഹം പറഞ്ഞു, യു ടേൺ ഇല്ലാത്ത ഒരേ ഒരു യാത്ര സെമിട്രിയിലേക്കുള്ള യാത്രയാണ്. ബാക്കി എല്ലാ യാത്രകളും നമുക്ക് വേണ്ടെന്ന് വെക്കാം, വേണ്ട, പോകണ്ട. പക്ഷേ ദൈവകൃപയാൽ സെമിട്രിയിലേക്കുള്ള യാത്രയിൽ ആത്മീയമായി യു ടേൺ എടുത്തൊരു കൂട്ടമാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കൊരു യു ടേൺ കിട്ടി. അത് സെമിട്രിയിൽ നിത്യമായി വിശ്രമിക്കാനുള്ളതല്ല, നിത്യമായിട്ട് കർത്താവിന്റെ കൂടെ ഇരിക്കാനുള്ളത്. ഹല്ലേലൂയ. ഈ ഒരു പ്രത്യാശ നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. ഹെബ്രാ ലേഖനത്തിൽ നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെച്ച് ഞാൻ ചില വചനങ്ങൾ, കം നിയർ ടു ഗോഡ്, ദൈവത്തോട് അടുത്തു വരിക എന്ന ചിന്തകൾ വേഗത്തിൽ പങ്കുവെച്ച് തന്നെ. ഹെബ്രാ ലേഖനം 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 7:19. ഹെബ്രായ പത്രിക 7-ാം അധ്യായം 19-ാം വചനം.
ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ, നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു.
നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള, ഇംഗ്ലീഷ് പറയുന്നു, എ ബെറ്റർ ഹോപ്പ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ വിച്ച് വി കൻ ഡ്രോ നിയർ ടു ഗോഡ്. ദൈവത്തോട് അടുത്തു വരാനുള്ള ഒരു നല്ല പ്രത്യാശയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുക. പത്രോസ് ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു മരിച്ചതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ക്രിസ്തു നമ്മെ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ, ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി. നീതിമാനായിട്ടും അവൻ നമുക്ക് വേണ്ടി മരിച്ചു, നീതികെട്ടവർക്ക് വേണ്ടി മരിച്ചു. അപ്പൊ കർത്താവിന്റെ മരണത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചുവായിരുന്ന നമ്മെ, ദൈവത്തിൽ നിന്ന് ദൂരെയായിരുന്ന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുക എന്ന ഒരു ഉദ്ദേശമായിരുന്നു. ഹെബ്രായ ലേഖനക്കാരൻ അത് വളരെ വളരെ ഉത്സാഹത്തോടെ അത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് ഒരു ഫൗണ്ടേഷൻ സ്ഥാപനം വന്നിരിക്കുക. അപ്പം ദൈവം ഭൂമിയിൽ വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തോട് നമ്മെ അടുപ്പിക്കുക. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. ഹെബ്രായ ലേഖനം തന്നെ 4:16 വാക്യം നമുക്കത് വളരെ പരിചയമുള്ള വാക്യമാണ്. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, അവൻ യാഗമായി തീർന്നു, എല്ലാം നമുക്കറിയാം. എന്നാൽ 4:16 പറയുന്നു, ലെറ്റസ് ഒന്ന് വായിച്ചാട്ടെ.
അതുകൊണ്ട്
ദെയർഫോർ
കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലും.
ഉത്തരവാദിത്തമാണ്. ദൈവം കാര്യങ്ങളെ ചെയ്തു വെച്ചതുകൊണ്ട് നമ്മൾ മാറി നടക്കരുത്. ഇവനക്കാരോട് ഞാൻ പ്രത്യേകിച്ച് പറയാം, ഇവനക്കാരിൽ അനേകർ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോഴുള്ളവർക്കാനോ, ദൈവത്തിന്റെ കൃപാസനത്തിന്റെ അരികിലേക്ക് കം നിയറർ. കർത്താവ് നമ്മെ വിളിക്കുകയാണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ ത്രോൺ ഓഫ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപാസനത്തിന്റെ അടുത്ത് നമ്മൾ ചെല്ലണം, അടുത്തോട് നമ്മളങ്ങ് വിത്ത് കോൺഫിഡൻസ്. കാരണം നമ്മൾ ദൈവത്തിന് നമ്മോട് പറയുന്നത് ധൈര്യത്തോട് അടുത്തല്ലാണ് പറയുന്നത്. അപ്പൊ യേശുവിനെ നിങ്ങളൊരു പക്ഷേ പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഐഡിയ എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എങ്ങനെയാണ് യേശുവിനെ കാണുന്നത്? വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാട്ടെ. യേശു ഒരു ദിവസം, നമ്മൾ ഈ ഹെബ്രാലേഖനം പഠിക്കുമ്പോൾ സുവിശേഷങ്ങളിലേക്ക് നോക്കിയാലേ നമുക്ക് യേശുവിന്റെ ഗ്ലോറി കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് യേശുവിനോട് എങ്ങനെ അടുത്തു വരാൻ പറ്റുക? നിങ്ങൾക്കറിയാമോ, യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് വന്നവരിൽ 6 ശിഷ്യന്മാരുണ്ടായിരുന്നു, സ്നാപക യോഗന്നാന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ യേശു ഒരു ദിവസം പറഞ്ഞു, ശിഷ്യന്മാർ ചോദിക്കുക, എൻ്റെ ഒരു ചിന്ത കേട്ടോ, ഇന്നെന്താ പ്രോഗ്രാം? അപ്പം യേശു പറഞ്ഞു, ഇന്ന് നമ്മൾ കല്യാണത്തിന് പോവാ. എവിടെ പോവാ? കല്യാണത്തിന് പോവാ. യോഹന്നാന്റെ ശിഷ്യന്മാർ ഞെട്ടിക്കാണും. കല്യാണത്തിന് പോവുകയോ? കല്യാണം എന്ന് പറഞ്ഞ് ഇന്നത്തെ പോലെ നമ്മുടെ മാതിരിയുള്ള ഇച്ചിരി സീരിയസ് കല്യാണങ്ങളല്ല, അവിടെ ഇച്ചിരി ഘോഷങ്ങളും പാട്ടും ഒക്കെ ഉണ്ട്. അപ്പം കല്യാണത്തിന് പോകാനുള്ള കാരണം, ആ വീട്ടുകാര് ലിസ്റ്റൊക്കെ ഇവിടെ ഒത്തിരി പേരിട്ടുണ്ടല്ലേ, ലിസ്റ്റിട്ട കൂട്ടത്തിൽ കൃപയാൽ ആരുടെ പേരും ഉണ്ടായിരുന്നു? അവന്റെ കർത്താവിനൊന്നും സംഭവിച്ചില്ല. അവന് ദൈവകൃപ ഉള്ളത് കൊണ്ട് അവൻ കർത്താവിന്റെ പേര് വിട്ടു. പിന്നെ കർത്താവ് ഉണ്ടെങ്കിൽ എപ്പോഴും ആരുണ്ടാവും? ശിഷ്യന്മാരുണ്ടാവും. കർത്താവ് വീട്ടിലുണ്ടോ എന്ന് അറിയാൻ, ക്ഷമിക്കണേ, ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടോ നോക്കിയാൽ മതി. ആരും പണങ്ങല്ലേ, പ്ലീസ്. നമ്മുടെ സാഹചര്യങ്ങൾ പലതായിരിക്കാം, ദൈവം നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ അറിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അടുക്കലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അർത്ഥം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. യേശുവും ശിഷ്യന്മാരും കല്യാണത്തിന് പോയി. വീട്ടുകാരൻ വിളിച്ചതിൻ്റെ ഉദ്ദേശം, നമ്മളെല്ലാം പ്രാർത്ഥിക്കും വിളിക്കും, കർത്താവേ നീ വരണം ഞങ്ങളുടെ മകന്റെ കല്യാണത്തിന്, കാരണം എന്തെങ്കിലും കുറവുണ്ട്, ഒരു അത്ഭുതം ചെയ്ത് നീ അത്. പക്ഷെ അവരങ്ങനല്ല, അതിന് മുമ്പ് ഒരു അത്ഭുതം ചെയ്തിട്ടില്ലെന്ന്. അതിന് മുമ്പ് ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. ഇനിയും യേശുവിനെ പോലെ ചിലരെ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്നറിയോ, എന്തെങ്കിലും ഒരു ശുശ്രൂഷ കൊടുക്കണം. പ്രതി ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവർക്കറിയാം. പക്ഷെ യേശു അവിടെ പ്രസംഗിച്ചില്ല. യേശു അവിടെ പ്രസംഗിച്ചില്ല. എന്നെ അതിശയപ്പെടുത്തൊരു കാര്യമാണ്, നോ സെർമൺസ്. പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചുമില്ല, പ്രാർത്ഥിച്ചുമില്ല. സി, പക്ഷെ അവിടെ ഒരു ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ തൻ്റെ മഹത്വം ആ ഭവനത്തിൽ വെളിപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. ആ യേശുവിനെ നമ്മളൊന്ന് കണ്ടേ, തന്റെ മഹത്വം കാനാവിലെ. അല്ലെങ്കിൽ യേശു പുറത്തു വന്നിട്ട് ആ 10 പേരോട് പറയുക, അത് കണ്ടോ, ഇന്ന് നിങ്ങൾ നല്ല വീഞ്ഞൊക്കെ കുടിച്ചില്ലേ, ആരാ അത് ചെയ്തെന്നറിയോ, ആരാ വെള്ളം വീഞ്ഞാക്കിയെന്നറിയോ? മിണ്ടിയില്ല. ദാറ്റ്സ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. അവൻ മറന്നിരിക്കുന്നതാണ് അവന്റെ മഹത്വം. ഈ യേശു നമ്മോട് പറയുകയാണ്, അവന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുക. ഡ്രോ നിയർ ടു ഗോഡ്. കർത്താവിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുക, കർത്താവിന്റെ അരികിലേക്ക്. അതെ, ഏതവസ്ഥയിലായിരുന്നാലും ഏത് സിറ്റുവേഷനിലായിരുന്നാലും നമുക്ക് കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ. സി, പാപമാണെങ്കിൽ നമുക്കറിയാം കർത്താവിന്റെ അടുക്കൽ നമുക്ക് അനുദിപ്പാനുള്ള അവസരമുണ്ട്. ദുഃഖത്തിലാണെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഭാരങ്ങളിലാണെങ്കിൽ, പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യണം, നമ്മൾ മാറി നടക്കരുത്. കർത്താവിന്റെ വചനം പറയുകയാണ്, ഡ്രോ നിയർ ടു ദ്രോൺ ഓഫ് ഗ്രേസ്. കർത്താവിന്റെ ത്രോൺ ഓഫ് ഗ്രേസ്, കൃപാസനത്തോട് നമ്മൾ വളരെയധികം അടുത്ത് ചെല്ലണം. ഇനി ഹെബ്രായനക്കാരൻ വീണ്ടും നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ് 7:25. ഈ യാഗങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് 7:25 മറ്റൊന്നും ലേഖനക്കാരന് പറയാനില്ല. പരിശുദ്ധാത്മാൻ നമ്മോട് പറയാനുള്ളത് ദെയർഫോർ 7:25.
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു.
കണ്ടോ, അതുകൊണ്ട് താൻ മുഖാന്തരമായി, ഹീസ് ഏബിൾ ടു. ഈ വചനങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം പ്ലീസ്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ്? പക്ഷവാദം ചെയ്യുവാൻ. അവിടെ പറയുന്നു, കം അൺ ടു ഗോഡ്. സി, ബൈബിൾ പറയുകയാണ്, കം നിയർ ടു ഗോഡ്, കർത്താവിന്റെ അടുക്കിലേക്ക് വരിക, അവൻ നിങ്ങളോടും അടുത്ത് വരും. യേശു പറഞ്ഞു, കം ടു മീ, എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ ഞാനിങ്ങനെ കർത്താവ് എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ആർട്ടിക്കിളോട് ദൈവനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് പെട്ടെന്ന് ഫീലായി. ഇന്ന് ശിവസോരൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ അത് ഉറപ്പിച്ചു. ഞാനന്ന് എന്നെ ദൈവം ഉണർത്തിയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി വായിക്കാം. വർഷിപ്പ് മീ ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്, അലവിംഗ് മൈ ഗ്ലോറി ടു പെർമിയേറ്റ് യുവർ എൻ്റയർ ബീങ്. നിന്റെ ശരീരാത്മദേഹികളുടെ ഓരോ മില്ലി സെന്ററിലും എന്റെ ആത്മാവ് നിറയുവാൻ തക്കവണ്ണം നീ എന്നെ ആരാധിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നാം ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് നിറവേറുന്നില്ല. നാം ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം നിറവേറുന്നില്ല. ക്ഷമിക്കണം, 10 to 12 വരെയുള്ള ആരാധനയല്ല. ആർ വി വർഷിപ്പിംഗ് ദ ലോർഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്? നാം മുമ്പേ കേട്ടതുപോലെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ആരാധന, യു നോ ദ വർഷിപ്പ്, അത് കുറഞ്ഞു പോയിട്ടുണ്ടോ? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ നമുക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഹെബ്രായർ 3:1 വായിക്കുന്നു, എടുക്കണ്ട. ആകയാൽ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ചു നോക്കണം. 7:4 പറയുന്നു, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. 12:2 പറയുന്നു, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തി വരുത്തുമായി ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഞാൻ ഒന്ന് പോസ് ചെയ്തോട്ടെ. വർഷിപ്പ് മീ ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്, അലവിംഗ് മൈ ഗ്ലോറി ടു പെർമിയേറ്റ് യുവർ എൻ്റയർ ബീങ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, എന്റെ ജീവിതത്തിന്റെ ഓരോ ഇഞ്ചിലും ദൈവത്തിന്റെ ഗ്ലോറി നിറയാൻ തക്കവണ്ണം ഞാൻ ദൈവത്തെ വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. അതെന്നോടുള്ള എന്റെ ദൈവത്തിന്റെ ചോദ്യം നീ വിശ്വസിക്കുക. 2, ട്രസ്റ്റ് മീ ഇനഫ് ടു ലെറ്റ് മീ ഗൈഡ് യു ദിസ് ഡേ അക്കംപ്ലിഷിംഗ് മൈ പർപ്പസസ് ഇൻ മൈ ടൈമിംഗ്. നിന്നെക്കുറിച്ചുള്ള എന്റെ ഉദ്ദേശം എന്റെ സമയത്ത് നിവർത്തിപ്പാൻ നീ എന്നെ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ടോ? ട്രസ്റ്റ് മീ ഇനഫ് ടു ലെറ്റ് മീ ഗൈഡ് യു ദിസ് ഡേ. ഓരോ ദിവസം പറയണം, അക്കംപ്ലിഷിംഗ് മൈ പർപ്പസസ് ഇൻ മൈ ടൈമിംഗ്. 3, സബോർഡിനേറ്റ് യുവർ മില്യൻസ് ഓഫ് പ്ലാൻസ് ടു മൈ മാസ്റ്റർ പ്ലാൻ. നിന്റെ ആയിരക്കണക്കിന് പ്ലാനുകളെ മാറ്റിവെച്ചിട്ട് എന്റെ മാസ്റ്റർ പ്ലാനിലേക്ക് നീ കയറി നിൽക്കുക. ഐ ആം സോവറിൻ ഓവർ എവറി ആസ്പെക്ട് ഓഫ് യുവർ ലൈഫ്. ഞാൻ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാനാണ് രാജാവ്. 3, റിമെമ്പർ ദ ചലഞ്ച് കണ്ടിന്യൂലി ബിഫോർ യു ഷു ട്രസ്റ്റ് മീ ആൻഡ് സെർച്ച് മൈ വേ ത്രോയിച്ചിട്ട്. നിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഓരോ ദിവസവും നീ എന്നിൽ ആശ്രയിച്ചുകൊണ്ട് എന്റെ വഴികൾ എന്തെന്ന് അറിയുക. അവസാനത്ത് ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി സഭ ദയവായിട്ട് ശ്രദ്ധിക്കുക, അതെന്നോട് തന്നെ ഞാൻ പറയുകയാണ്, ഡു നോട്ട് ബ്ലൈൻഡ്ലി ഫോളോ യുവർ ഹാബിച്വൽ റൂട്ട്. നീ എന്നും ഒരു റൂട്ട് ഉണ്ടല്ലോ, രാവിലെ ബൈബിൾ വായിക്കുന്നു, ഇച്ചിരി നേരം പ്രാർത്ഥിക്കുന്നു, ഇച്ചിരി പാട്ട് പാടുന്നു, ഇച്ചിരി സുവിശേഷം വിളിക്കുന്നു. ഡോണ്ട് ബ്ലൈൻഡ്ലി ഫോളോ യുവർ ഹാബിച്വൽ റൂട്ട് ഓർ യു വിൽ മിസ് വാട്ട് ഐ ഹാവ് പ്രിപ്പയർഡ് ഫോർ യു. ഹാബിറ്റ് നല്ലതാ, എനിക്ക് നിങ്ങൾക്ക് നല്ലതാ. നമ്മളൊക്കെ ഒത്തിരി നല്ല ഹാബിറ്റ്സ് വളർത്തിയെടുത്തിട്ടുണ്ട്, നമ്മളതിൽ തുടരണം. ബട്ട് ഡോണ്ട് മിസ് ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള ശ്രേഷ്ഠകരമായ പ്ലാന്. ഞാൻ നിങ്ങൾ മിസ് ചെയ്യരുത്. അതാ രാവിലെ നാം കേട്ടുകൊണ്ടിരുന്നത്, യജമാനന്റെ ഇഷ്ടം അറിയുക, യജമാനന്റെ ഇഷ്ടം ചെയ്യുക. ഞാൻ ആവർത്തിക്കുകയാണ്, ഇല്ലെങ്കിൽ നമുക്കൊരു ചിന്തയുണ്ടാകും, സംതിങ് ഈസ് മിസ്സിങ്. എന്താണ് നമുക്ക്, നമ്മൾ ഒത്തിരി ആലോചിക്കുക, എന്താ കാരണം? മറ്റു കാരണങ്ങളൊന്നുമില്ല. അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, സെന്റ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, കർത്താവേ നിന്നിൽ ചേരുന്നവരെയും എന്റെ ആത്മാവ് റെസ്റ്റ്ലെസ് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്നു. പുറപ്പാട് ദിവസത്തിൽ വാക്കുണ്ട്, ബാംഗ്ലൂർ സിറ്റി പ്രസംഗിക്കുമ്പോൾ അത് പറയാതെ പറ്റത്തില്ല. നിങ്ങൾ പിന്നീട് എടുത്താൽ മതി. എക്സോഡസ് 6:9 പറയുന്നു, ബിക്കോസ് ഓഫ് ദ ഡിസ്കറേജ്മെന്റ് ആൻഡ് ഹാർഷ് ലേബർ ദേ ഡിഡ് ലിസൺ ടു മോസസ് വേർഡ്സ്. കഠിനാധ്വാനം കൊണ്ടും നിരാശ കൊണ്ടും മോശയുടെ പ്രസംഗം അവർ ശ്രദ്ധിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, രണ്ട് ഗ്രൂപ്പായിരിക്കാം ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന, ഒന്ന് ഡിസ്കറേജ്ഡ് ത്രൂ എനിക്കറിയില്ല വിത്ത് മെനി തിങ്സ്, രണ്ട് ടഫ് ജോബ്സ്, ഹാർഷ് ജോബ്സ്, കട്ടിപ്പണി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും നിരാശ കൊണ്ടും മോശ പറഞ്ഞ നല്ല വർത്തമാനങ്ങളെ കേൾക്കാൻ അവർക്ക് മനസ്സായില്ല. ആൻഡ് മോസസ് സ്പീക്ക് സോ അണ്ടർ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ബട്ട് ദേ ഹെർക്കൻഡ് നോട്ട് അണ്ടർ മോസസ് ഫോർ ആംഗ്വിഷ് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഫോർ ക്രൂയൽ ബോണ്ടേജ്. ബാംഗ്ലൂർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം എത്ര കറക്റ്റാണിത്. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ ആനന്ദിക്കുന്നതിന് നിരാശയില്ല. ക്രിസ്തുവിൽ ആനന്ദിക്കുന്നവൻ സെലിബ്രേഷനാണ് ആരംഭിക്കുന്നത്. കാരണം അബ്രഹാം ദൈവത്തിനടുക്ക് ചെല്ലുമ്പോഴും അഡോണായി അഡോണായി എന്ന് വിളിച്ചു നിൽക്കുമ്പോഴും ദൈവം നമുക്ക് തന്ന ഉന്നതകരമായ പദവി, നിശ്ചയമായും ദൈവത്തെ അഡോണായി എന്ന് ആരാധിക്കുമ്പോഴും ഒരു മണവാട്ടിയെപ്പോലെ രാജാവിനെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കുകയാണ്. ഹല്ലേലൂയ. അവനൊരു കാര്യമൂടെ പറയാൻ പറ്റും, ദ കിങ് ഹാസ് ബ്രോട്ട് മീ ടു ദ ബാങ്കറ്റ് ഹൗസ്. അവൻ എന്നെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? വീഞ്ഞുവീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ പീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയാ. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങൾ, ഇത് നമുക്ക് ആപ്ലിക്കബിൾ ആണോ? ഏതെങ്കിലും നിരാശ കൊണ്ടും ഏതെങ്കിലും ഓവർ ടൈം കൊണ്ടും ഏതെങ്കിലും ടഫ് ജോബ്സ് കൊണ്ടും ദൈവവചനങ്ങളുടെ ഗ്ലാഡ് ടൈഡിങ്സ് നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്നില്ല എങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ ന്യായപ്രമാണത്തെ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തെ നീ ഏകാഗ്രമാക്കണമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ ഉത്സാഹിപ്പിക്കുകയാണ്, ചെറിയവരെയും വലിയവരെയും യൗവനക്കാരെയും യൗവനക്കാരികളെയും കൊച്ചുകുഞ്ഞുങ്ങളെയും എല്ലാം ദൈവം ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാനുള്ള ഒരു വഴി ക്രൂശിലൂടെ അവ നമുക്ക് തുറന്ന്, നമ്മൾ പാടുന്നത് നിന്റുതിരുമതിനാൽ പ്രതീക്ഷിച്ച ജീവ പുതുവഴിയായി. പിന്നെ നിന്നടിയാർക്ക് എവിടെ ചെല്ലാം? പിതാവിന്റെ സന്നിധി. നമ്മൾ എന്ത് സിമ്പിളായിട്ടാ പാടുന്നല്ലേ. മോശയോട് ചോദിച്ചാൽ മതി, മോശം കൊടുത്ത കൽപ്പന എന്നറിയോ? പർവ്വത്തിൽ ആരെങ്കിലും തൊട്ടാൽ അവനെ ചെവിയെ പിടിച്ച്, എന്താ പറഞ്ഞ, പർവ്വത്തിൽ ആരെങ്കിലും തൊട്ടാൽ, ഹാ പർവ്വത്തിൽ ആരെങ്കിലും തൊട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം. എന്തോ റൂളപ്പ, പർവ്വത്തിൽ ആരെങ്കിലും തൊട്ടാൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമം മോശയ്ക്ക് പോലും സഹിച്ചുകൂടാഞ്ഞ് മോശ പോലും ഭയപ്പെട്ടു. എങ്കിലും മോശയുടെ ധൈര്യം ഭയങ്കര കേട്ടോ. മോശ ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ലോർഡ്, ലോർഡ് ഷോ മീ ദൈ ഗ്ലോറി. ദൈവം ചെയ്ത പണി എന്നറിയോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തെ കാണാനും പറ്റത്തില്ല. ആ സമയം അവിടെ ഒരു പിളക്കപ്പെട്ട പാറയുണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ചിരിക്കണേ, ഈ പാറയുടെ ഉള്ളിൽ മോശയെ ദൈവമാക്കി വെച്ചു, എന്നിട്ട് തന്റെ കൈകൊണ്ട് മറച്ചു, എന്നിട്ട് ദൈവത്തിന്റെ തേജസ് അതിലൂടെ കടന്നുപോയി. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ പിൻഭാഗം മോശ കണ്ടു, മോശയുടെ മുഖം പ്രകാശിച്ചു. പ്രൈസ് ദ ലോർഡ്. നമ്മളെങ്ങനെ ദൈവദേശം കണ്ടെന്ന് ഞാൻ പറയാം. ക്രൂശിൽ തകർക്കപ്പെട്ട ക്രിസ്തുവാകുന്ന പാറയുടെ വിള്ളലിൽ എന്നെയും നിങ്ങളെയും ദൈവം മറച്ചു വെച്ചിട്ട് തന്റെ ആണിപ്പാടുള്ള കരങ്ങളാൽ നമ്മെ മറച്ചപ്പോൾ നാം ജീവനുള്ള ദൈവത്തിന്റെ തേജസ് കണ്ടു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. There is no other way, there is no other place to see the beauty and the glory of God. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിന് നന്ദി പറയുക, ഹൃദയപൂർവ്വം ഞാൻ പറയുക, കർത്താവേ എനിക്കതിനുള്ള യോഗ്യതയില്ലായിരുന്നു, ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് നാം പാടിയതുപോലെ ദ റോക്ക് ഓഫ് ഏജസ് തകർക്കപ്പെടുകയും അതിൻ്റെ ഉള്ളിൽ ദൈവം എന്നെ ആക്കി വെക്കുകയും ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളാൽ എന്നെ മറക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് ദൈവത്തെ അപ്പാ പിതാവെന്ന് വിളിപ്പാനും അവൻ്റെ മാർവിൽ ചാരിക്കടക്കാനുമുള്ള ഒരു വലിയ പദവി തന്നത് ഓർത്തെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവസേനയിൽ ഒരുപക്ഷെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഗിഫ്റ്റ് കുറഞ്ഞവരും കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം പാളയം പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ കാണണം. ദൈവം പറഞ്ഞു ആദ്യ യഹൂദ പുറപ്പെടട്ടെ. അപ്പൊ നമ്മൾ ചോദിക്കും, ദൈവമേ യഹൂദ ചെറുതല്ലേ, അവന് വലിയ സ്ട്രെങ്ത് ഇല്ലല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, വാട്ട്സ് ദ മീനിങ്, യഹൂദയുടെ മീനിങ് എന്താ? പ്രൈസസ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, സ്തുതിക്കുന്നവനെ ദൈവം ആദ്യം പറഞ്ഞു കൊടുത്തുള്ളൂ. ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ദൈവത്തിന് ഈടെന്ന് പറയത്തില്ല, എങ്കിൽ ഞാൻ ദൈവത്തിന് ഈട് വന്നു. ദൈവോട് നാരെ അയക്കുന്ന ഞാൻ പറയാം, സ്തുതിക്കുന്നവനെ അത്രേ ദൈവം ആദ്യം അയക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. യഹൂദ കർത്താവ് പറഞ്ഞു, യുദ്ധം വന്നോ യഹൂദ പുറപ്പെട്, കാരണം അവന്റെ വായിൽ സ്തുതിയുണ്ട്. നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. മോശ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരെ കുറിച്ച് ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, മോശയോട് ചോദിച്ചു, മോശ ഈ ചെങ്കടൽ പിളർക്കാൻ നേരം തങ്ങൾ എന്ത് ചെയ്തു? അപ്പൊ മോശ ചാനലുകാരൊക്കെ ചോദിക്കുമല്ലോ. മോശ പറഞ്ഞു, ഞാന് അവിടെ വെറുതെ നിന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, എന്നാൽ അമാലേക്ക് വന്നപ്പോൾ നിങ്ങൾ വെറുതെ നിൽക്കുമല്ലായിരുന്നല്ലോ, നിങ്ങളുടെ കൈവൊക്കെ പിടിച്ചായിരുന്നല്ലോ. അപ്പം മോശ പറഞ്ഞു, ശരിയാ, കൈവൊക്കെ പിടിച്ചായിരുന്നു. അപ്പൊ ആക്കെ ചോദിച്ചു, ചോദ്യമുണ്ട്, ഓരോ പ്രാവശ്യവും ഓരോ സ്റ്റൈലിൽ നിൽക്കാനും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ മോശ പറഞ്ഞു, പർവ്വതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവൻ തൻ്റെ വഴികളെ അവൻ എന്നെ അറിയിച്ചു. പ്രൈസ് ദ ലോർഡ്. അവൻ മോശയ്ക്ക് തൻ്റെ വഴികളെയും പറഞ്ഞാട്ടെ ഇസ്രായേലിന് തൻ്റെ പ്രവൃത്തികളെയും അറിയിച്ചു. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം പറയാം, ദൈവം പുറപ്പെടാൻ പറയുമ്പോൾ ദൈവം അങ്ങ് പുറപ്പെടാൻ പറയുകയല്ല ചെയ്യുന്നത്, എല്ലാവരുടെ കയ്യിൽ എന്തു കൊടുക്കുന്ന അറിയാമോ? ഒരു കൊടി കൊടുക്കും. കൊടി കൊടുക്കാതെ ദൈവം ആരെയും വിടത്തില്ല. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ഫ്ലാഗ്? ഫ്ലാഗിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് അയക്കുന്നെങ്കിൽ ദൈവം ആദ്യം തരുന്നത് ദൈവത്തിന്റെ കൊടിയാ. ആ സ്നേഹ കൊടിയുമായിട്ടാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നത്. പ്രൈസ് ദ ലോർഡ്. യഹൂദ ആദ്യം പുറപ്പെടുക. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കർത്താവ് പറഞ്ഞു യഹൂദ ആദ്യം പുറപ്പെടട്ടെ, യഹൂദ സന്തോഷത്തോടെ ഹല്ലേലൂയ്യ പറഞ്ഞു പോവുക. പക്ഷെ പ്രത്യേകം പറഞ്ഞു, ദാൻ ഗോത്രം അവസാനം പോണം. എപ്പോ പോണം? ലാസ്റ്റ് പോണം. നമ്മളെ ദാൻ ഗോത്രക്കാരെങ്കിൽ നമ്മൾ പോയി ചോദിക്കോ? നമ്മൾ ദൈവത്തോട് ചോദിക്കില്ല, ദൈവമേ ഇത് നീതിയല്ല. കാരണം യഹൂദ ആദ്യം പോകാൻ പറഞ്ഞിട്ട് ആരെങ്കിലും അവസാനം വരുന്നവന് അവസാനം പോയാൽ പോരെ, ദാൻ ഗോത്രം മാത്രമല്ല അവസാനം പോകാൻ കാരണം. പക്ഷെ കർത്താവ് പറഞ്ഞു, ദാൻ ഗോത്രം അവസാനം പോയാൽ മതി, 157,600 പേരുണ്ട്, അവരവസാനം കൊടിയായിട്ട് പോയാൽ മതി, മുമ്പിൽ യഹൂദ, അവസാനം ദാൻ. അപ്പൊ നമ്മൾ ദാൻകാരോട് ചോദിക്കും, ദാൻകാരെ കഷ്ടായിപ്പോ കേട്ടോ, ഏറ്റവും ബാക്കിലാ അല്ലേ, ചർച്ചിൽ ബാക്കി ഇരിക്കുന്നവർ ക്ഷമിക്കണേ, ബാക്കിന്നല്ലേ, ഏറ്റവും പുറകിലല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, പുറകിലാണെങ്കിലും അവർക്കെല്ലാവർക്കും മന്ന കിട്ടി. പ്രൈസ് ദ ലോർഡ്. അവർക്കെല്ലാവർക്കും കാടപ്പക്ഷിയെ കിട്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, പുറകിലുള്ളവൻ ഒരു കൃപയുണ്ട്, ആരെങ്കിലും വീണുപോയാൽ അവനെ താങ്ങുന്നത് പുറകിലുള്ളവനായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഏതെങ്കിലും സാധനങ്ങളൊക്കെ പൊഴിഞ്ഞു പോയാൽ ഇവൻ വേണം അതിനെ എടുത്തുകൊണ്ട് പോകാൻ. പിന്നെ പുറകിൽ നിന്ന് വരുന്ന അമാലിയക്കിന് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഇപ്പോൾ ഏറ്റവും മുമ്പിൽ ആരായിരിക്കും അറിയാമോ? ദാനായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, മുമ്പിലും പുറകിലും നടന്ന കാവലായിട്ട് ദൈവമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇച്ചിരി കുറവാണെങ്കിലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ലോർഡ് ഗീവ് മീ എ ബ്രോക്കൺനെസ് മോർ ദാൻ ഗിഫ്റ്റ്നെസ്. കർത്താവേ, എനിക്ക് ഗിഫ്റ്റുകൾ ആവശ്യമാണ്, പക്ഷേ ഒരു ബ്രോക്കൺ ഹാർട്ട് നീ എപ്പോഴും എനിക്ക് തരണമേ. കാരണം ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, കം നിയർ ടു മീ, നിന്റെ എന്റെ അരികിൽ വരിക. നമ്മൾ എന്താ കർത്താവിന്റെ അടുക്കൽ പോകാത്തെ? നമ്മൾ പറയുന്നു നമുക്ക് സമയമില്ല, നമ്മൾ പറയുന്നു വി ഹാവ്, നമുക്ക് ടഫ് ജോബ് ആണെന്ന് പറയുന്നു, നമ്മൾ വി ആർ ഡിസ്കറേജ്ഡ്. പക്ഷെ എബ്രായലേനക്കാരൻ പറയുകയാണ്, യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവം നോക്കുന്ന ഒരിക്കലും, ഞാൻ ഒന്നുകൂടെ സഹോദരങ്ങളെ എല്ലാം ഒഴിച്ച്, ദൈവം കഴിവല്ല നോക്കുന്നത്, ദൈവം നോക്കുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ദൈവം കഴിവല്ല നോക്കുന്നത്, ദൈവം എബിലിറ്റി അല്ല നോക്കുന്നത്, ദൈവ എക്സ്പീരിയൻസ് അല്ല നോക്കുന്നത്, ദൈവം നോക്കുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയം തന്നോട് എപ്രകാരം ചേർന്നിരിക്കുന്നു എന്നൊരു കാര്യം മാത്രമാണ് ദൈവം നോക്കുന്നത്. വേഗത്തിന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറഞ്ഞ, കം നിയർ ടു മീ, എന്റെ അടുക്കിലേക്ക് നീ വരിക, എന്റെ ഹൃദയം എന്താണെന്ന് നീ അറിയുക, എന്റെ ഹിതം എന്താണെന്ന് അറിയുക. ഞാൻ എന്താ രാവിലെ കേട്ടതുപോലെ, എന്റെ ഇഷ്ടം, എബ്രായലേഖനത്തിൽ മുഴുവൻ നമ്മൾ വായിക്കുന്നത് അതെ, കം നിയർ ടു ഗോഡ്. കാരണം യാഗം സാക്രിഫൈസ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, പക്ഷേ കൺക്ലൂഡ് ചെയ്യാൻ ഇങ്ങനെയാണ്, ദെയർഫോർ കം നിയർ ടു ഗോഡ്, ദൈവത്തിന്റെ. അപ്പൊ നമ്മൾ പറയുന്നത് തന്നെ, നമ്മളിപ്പോ ദാൻ ഗോത്രത്തിന്റെ കാര്യം പറഞ്ഞു, ഞാൻ കുറച്ചുപേരെ ഉദ്ദേശിച്ച് പറയാം കേട്ടോ, നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് അറിയാം, ദൈവമേ ഞാൻ എന്നും പറഞ്ഞാൽ ആരും എന്ത് ചെയ്യത്തില്ല, വിശ്വസിക്കത്തില്ല. നമ്മൾ പറയുന്ന റീസൺ എന്താ? മോശം പറഞ്ഞ പോലെ തന്നെ, കർത്താവേ ഞാൻ പറഞ്ഞ ആരും കേൾക്കത്തില്ല, ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം, അത് സത്യമാണ്, നമ്മൾ പറയുന്ന ആരും കേൾക്കത്തുമില്ല, നമ്മൾ പറയുന്ന ആരും വിശ്വസിക്കത്തുമില്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ വല്ലോ നടക്കുമോ നമുക്കറിയത്തുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളൊരു സീറോ ആയിരിക്കാം, പക്ഷെ നാം വിളിക്കുന്ന ദൈവം വലിയവനാ. പ്രൈസ് ദ ലോർഡ്. നാം വിളിക്കുന്ന ദൈവം വലിയവന. എത്ര പേര് പറയും ഞാൻ വിളിക്കുന്ന കർത്താവ് വലിയവൻ അത്രേ, അവൻ യഹൂദഗോത്രത്തിലെ സിംഹം അത്രേ, അവൻ മരണത്തെയും പാതാളത്തെയും തകർത്ത് കളഞ്ഞവനായ ദൈവം അത്രേ. ഞാൻ നിങ്ങളുടെ എൻകറേജ്മെന്റ് ഒരു സിമ്പിൾ കാര്യം പറയാം. ഒരിക്കലൊരു ചർച്ചില് 1850 ജനുവരിയിൽ ഇന്ന് ഇത്ര ആൾക്കാരിവിടെ ഉണ്ട്. അന്ന് ഭയങ്കര മഞ്ഞുവീഴ്ച ഉണ്ടായി, നിറച്ച ആൾക്കാർ വരുന്നൊരു സഭയിൽ അന്ന് വന്നത് 12 പേരാ. എത്ര പേരാ? 12 നാല് ചോദിക്കുക. ഇവിടെ എത്ര പേര് വന്നൊരു 10 പേര് മാത്രം വന്നാൽ ഓക്കെ, ദൈവജനം പറയുന്ന ഒരു ഉത്സാഹത്തിൽ പറയായിരിക്കും. പക്ഷേ അവിടെ 12 പേരാ വന്നത്. 12 പേരുടെ കൂട്ടത്തിൽ എവിടുന്ന് ഒരു ചെറുക്കനോടെ കൂടി വന്നിരുന്നു. മൊത്തം എത്ര പേരായി? 13 പേര്. അപ്പം ഈ മഞ്ഞ് വീഴ്ച ഉള്ളത് കൊണ്ട് ചർച്ചിന് രണ്ടും ഡീക്കന്മാരുണ്ട്. അവർ കുറേ ദൂരെയാണ്, കുറേ പേർക്ക് വരാൻ പറ്റിയില്ല. അപ്പം അവിടെ ഒരു ഡീക്കനുണ്ട്, ആൾ വന്ന് കാര്യങ്ങളൊക്കെ കഥ തുറക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യും. പുള്ളി ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല. അങ്ങനെ പുള്ളി വന്നപ്പം 6 മൈല് നടന്നാ വന്നേ. പുള്ളി വന്ന് നോക്കിയപ്പോൾ ചർച്ചില് 12+1 13 ആൾക്കാർ ഇരിപ്പുണ്ട്, പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. പുള്ളി ചിന്തിച്ചു, കർത്താവേ 12 ഉം 13 പേര് ഈ ചർച്ച് വന്നിട്ടുണ്ട്. ഞാനാണ് ഇന്ന് വരെ പ്രസംഗിച്ചതുമില്ല, എനിക്കാണെ പ്രസംഗിക്കാനോട്ട് അറിയത്തുമില്ല, ഭയങ്കര മഞ്ഞ് വീഴ്ച, 6 മൈല് നടന്നു പോയതിന്റെ ക്ഷീണമുണ്ട്. പുള്ളി അവിടെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പ്രസംഗിക്കണ്ടേ? പുള്ളി ലുക്ക് ആൻഡ് ഡു മീ, ഓൾ ദ എൻഡ്സ് ഓഫ് ദി എർത്ത് ആൻഡ് ബി സേവ്ഡ് വാക്യം പറഞ്ഞു. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പുള്ളി ഈ 12 പേരെ നോക്കാൻ ഒരു ധൈര്യമില്ല, കാരണം അവർക്ക് വചനക്കുറച്ച് അറിയാവുന്നവരാ. പുള്ളി ആകെപ്പാടെ നോക്കിയ പുതിയായിട്ട് വന്ന് ഇവനോടാ, അവനോട് പറഞ്ഞു ലുക്ക്. പിന്നെയും പുള്ളിക്ക് വാക്ക് കിട്ടുന്നില്ല. പുള്ളി പറഞ്ഞു ലുക്ക് ആൻഡ് ഗോഡ്. പിന്നെയും പറഞ്ഞു ലുക്ക് ആൻഡ് ബി സേവ്ഡ് എന്ന് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം 10 മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിക്കുകയും ചെയ്തു. പക്ഷെ ആ എവിടുന്നോ കയറി വന്ന ചെറുപ്പക്കാരൻ, അവൻ വേറെ കണ്ടു പോയതാ, അവന് മഞ്ഞൊഴിച്ചുകൊണ്ട് ഇവിടെ കയറിയിരുന്നതാ, അവൻ പറഞ്ഞു ഇയാൾ ലുക്ക് 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 എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കി എല്ലാ ക്ലൗഡുകളും മാറി ഞാൻ നീതിസൂര്യനായ ക്രിസ്തുവിനെ കണ്ടു. ഹല്ലേലൂയ. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് ചാൾസ് സ്പർജൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വഴികളെ തുച്ഛീകരിക്കരുത്. നീ പറയുന്ന ഒരു ചെറിയ പ്രസംഗമായിരിക്കാം ഒരുപക്ഷെ ഉണർവ് ആരംഭിക്കുന്നത്. നീ പോയി അടുത്ത ഭവനത്തിൽ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം നാളെ ഒരുപക്ഷെ ലോകത്തിലെ ഒരു വലിയ ദൈവപ്രവൃത്തിയായിട്ട്. അതുകൊണ്ടാണ് ഹിസക്രിയ പറഞ്ഞത്, അല്പകാര്യങ്ങളുടെ ആരംഭങ്ങളെ ആർത്തുച്ഛീകരിക്കുന്നു, സൈന്യബലത്താലുമല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ. നിങ്ങൾ കയറി പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ലുക്ക് ആൺ ടു ജീസസ് ദി ഓദർ ആൻഡ് ദ ഫിനിഷർ. അവിടെ 3 വാക്യങ്ങൾ പറഞ്ഞു. ഒന്ന് പറഞ്ഞു റൺ ഓടുക, 2 പറഞ്ഞു ലുക്ക് നോക്കുക, 3 മെഡിറ്റേറ്റ് ധ്യാനിക്കുക. ഒരിക്കൽ കൂടെ പറയാം, റൺ റൺ ദ റേസ് ഓടിക്കൊണ്ടിരിക്കുക, 2 ലുക്ക് ആൺ ടു ജീസസ് ദി ഓദർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്, 3 മെഡിറ്റേറ്റ് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചുമടക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഹെബ്രായർ 7:19 വി റെഡ്, Hebrews 7:19, Hebrews 4:16, Hebrews 7:25, അഗൈൻ Hebrews 10:22, ഹെബ്രായ പത്രിക 10:22 ഹെബ്രൂസ്. അവിടെ എല്ലാം ദൈവം നമ്മെ യാഗങ്ങളോട് ബന്ധപ്പെട്ട് ദൈവം നമ്മെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ചെറിയ ചിന്ത മാത്രമേ ഉള്ളൂ. വായിച്ചാട്ടെ.
നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക.
അവിടെയും പറയുന്നു, ലെറ്റ് അസ് ഡ്രോ നിയർ ടു ഗോഡ്. എങ്ങനെയാ? ഇംഗ്ലീഷ് പറയുന്നത് വിത്ത് അഷുറൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുത്ത് ചെല്ലണം. കർത്താവ് പറഞ്ഞു, എന്റെ അടുക്ക് വരുന്നവനെ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരു നാളും തള്ളിക്കളയത്തില്ല. വട്ടവർ ഇറ്റ് മേ ബി, സിന്നാണോ? കർത്താവിന്റെ അടുത്തല്ല പിന്നെ ആരടുത്താ പോകുന്നത്? കർത്താവ് എന്നെ ശുദ്ധീകരിക്കണമേ, ബ്രോക്കണ്സോടെ പ്രാർത്ഥിക്കുക. ഇനിയും സന്തോഷമാണോ? ഷെയർ ഇറ്റ് വിത്ത് ജീസസ്. പാട്ടാണോ? പ്രിയസൗരങ്ങളെ, എന്റെ ജീവിതത്തിൽ ഞാൻ പിന്മാറ്റത്തിലാണോ എന്നറിയാൻ ഒറ്റ വഴിയേ ഞാൻ നോക്കാറുള്ളൂ. എന്റെ ജീവിതത്തിൽ പാട്ട് കുറയുന്നുണ്ടെങ്കിൽ ഐ എം ബാക്ക് സ്ലിഡൻ, ഇറ്റ്സ് നോട്ട് മെസ്സേജസ്. എന്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ എന്റെ ജീവിതത്തിൽ, ഇഫ് ദ സോങ്സ് ആർ ലെസ് ഇൻ മൈ ലൈഫ്, പേഴ്സണൽ ലൈഫ്, ഐ എം ബാക്ക് സ്ലിഡൻ. രാവിലെ കേട്ടതുപോലെ കർത്താവ് പറയുന്നത്, ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരിക. ഇവിടെ പറയുന്നു, ലെറ്റ് അസ് കം നിയർ ടു ഗോഡ് വിത്ത് എ ട്രൂ ഹാർട്ട് ഇൻ ഫുൾ അഷുറൻസ് ഓഫ് ഫെയ്ത്ത്, ഹാവിങ് എ ഹാർട്ട് സ്പ്രിങ്കിൾഡ് ഫ്രം ആ ഒരു ദുർമനസാക്ഷി നിങ്ങുമാറ് ആ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. വീണ്ടും ഹെബ്രായർ 12:22, അതാണ് നമ്മൾ വായിച്ചത്, മോശയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. ഒന്ന് വായിച്ചാട്ടെ.
പിന്നെയോ സിയോൻ പർവ്വതം,
അതിന് മോളിൽ പിന്നെയോ എന്ന് പറയുന്നിടത്ത് കുറച്ച് കാര്യമുണ്ട്, പർവ്വതത്തിനും ഒക്കെ പറയുന്നുണ്ട് മോശയുടെ. എന്നിട്ട് താഴോട്ട് പറയാണ്, ആ പഴയ നിയമത്തിലെ കോണ്ടക്സ്റ്റിൽ താഴോട്ട് പറയാണ്, പിന്നെ എവിടെ വന്നത്? 22 എന്ന് വായിച്ചാട്ടെ.
പിന്നെയോ സിയോൻ പർവ്വതത്തിനും,
സിയോൻ പർവ്വതത്തിന് എവിടെ എത്തി ഇപ്പോൾ? എല്ലാരും കണ്ടോ ഫെബ്രുവരി 12:22 എവിടെ എത്തി? വേർ വിയർ ടു മൗണ്ട് സയോൺ, എവിടെ എത്തി? സിയോൻ പർവ്വതത്തിനും.
ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്.
ഹല്ലേലൂയ. നമ്മളിവിടെ എവിടെത്തി? എവിടെത്തി? സിയോൻ പർവ്വതത്തിലെത്തിയത്. ആദ്യം സിയോൻ പർവ്വതം തൊട്ടാ തുടങ്ങിയത്, കാരണം അവിടെ പഴയ നിയമത്തില് നമ്മൾ എത്തിയതാണോ ദൈവം നമ്മെ എത്തിച്ചതാണോ? ഓക്കെ, നമ്മുടെ പാർട്ടുണ്ട്. ഒരിക്കലൊരു കുടുംബം വലിയൊരു മല കയറാൻ പോയി. ഇപ്പം 15 വയസ്സുകാരനുണ്ട്, 10 വയസ്സുകാരനുണ്ട്, ഒരു 4 വയസ്സുകാരി മോളുമുണ്ട്. അപ്പം ഭയങ്കര പാടാ, ഭയങ്കര കുന്ന. അപ്പം പിള്ളേരെല്ലാം അറിയല്ലോ ഈ മൗണ്ടൻ ക്ലൈമ്പിങ്ങിന്റെ കാര്യമൊക്കെ, നിങ്ങൾക്ക് അറിയാം. ഷൂ ഒക്കെ ഇട്ട് ഭയങ്കര ഇതൊക്കെ ഇട്ട് കയറുക. കൊളയ മോള് വലിയ ഉത്സാഹത്തിലൊക്കെ വന്നു. പപ്പ ഞാനാ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നോള്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു, എന്നെ ചെയ്യണം, എന്നെ എന്ത് ചെയ്യണം, എടുക്കണം. അപ്പൊ അപ്പൻ തോളെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പം അമ്മ എടുത്ത്, പിന്നെ അത് കഴിഞ്ഞപ്പോ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, അങ്കിൾ എടുത്ത്. അങ്ങനെ കുന്നിന്റെ മോളിൽ ചെന്നപ്പോ അവളൊരു ഡയലോഗ് അടിച്ചു. എന്താണെന്നറിയോ? ഞാൻ ഈ മല കയറി കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് എഴുത്താരും പറയാണ്, നമ്മളെല്ലാം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയും, കർത്താവേ ഞാൻ ആ കുന്നും മലയൊക്കെ കയറി നടന്നുകൊണ്ടല്ലേ ഞാനിവിടെ വന്നത്, ആ കൊച്ചുകുട്ടിയെ പോലെ. അപ്പോൾ സ്വർഗം പറയും, നീ മല കയറിയതുകൊണ്ടല്ല, എന്റെ പുത്രൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ മല കയറിയതുകൊണ്ടാണ് നീ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദാറ്റ് ഇസ് എ പ്രോപ്പർ ആൻസർ. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ദൈവമേ അതിനായിട്ട് നന്ദി. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും ഹാബേലിന്റെ. പിന്നെ നീ പുതിയ നിയമത്തിന്റെ മത്സ്യന വേറെ എന്താ ഒന്നും പറയാഞ്ഞ്. ഞാൻ ചിന്തിക്കുക, യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ട് കാര്യം ഹെബ്രായർക്കാരൻ പറയണ്ടല്ലേ? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനെ യേശു, വെള്ളം വീഞ്ഞാക്കിയവൻ, പിന്നെ കാറ്റിനും കടന്ന് ശാന്തമാക്കിയവൻ, വെള്ളത്തിന് മുകളിലൂടെ നടന്നവന്റെ അടുക്കൽ അല്ല, ഒന്നുമില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും പിന്നെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി നമുക്ക് വേണ്ടി വാദിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ വന്നവർക്ക് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നാം വന്നിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കൽ എത്ര നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദൈവ പൈതലിന് കർത്താവിന്റെ ഇടയിലേക്ക് ധൈര്യത്തോടെ കടന്നില്ല. ഒരു വാക്കിയുടെ വാചനം അവസാനിപ്പിക്കുകയാണ്. ഹെബ്രായകനം അതിന്റെ 13:13, ഹി ഹിബ്രു അത്മൂറ് അത്മൂറ്, ഹെബ്രായൽ 13:13.
ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക.
ഓക്കെ, മറക്കല്ലേ വാക്യം, ലെറ്റ് ഗോ ഫോർത്ത് ദർ ഫോർ അൺടു ഹിം. ആരുടെ അടുത്തല്ലേ? നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുത്തൊരു സ്ഥലമല്ല കേട്ടോ, അതൊരു പ്ലേസ് അല്ല, ഇറ്റ് ഈസ് ടു ഹിം, അൺടു ഹിം. നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലണം. പ്ലീസ് ഓർങ്ങളെ, നമുക്ക് ദൈവം ഒരു ഒരു കൽപ്പനയും കൂടെ തന്നിരിക്കുകയാണ്. ദെയർഫോർ എല്ലാം പറഞ്ഞ് യാഗം കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പറയുകയാണ്, ദെയർഫോർ അതെ, നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന്റെ പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലണം. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ, പാളയത്തിന് പുറത്താവാനുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പ്രത്യാശയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. നാം മുമ്പേ കേൾപ്പിച്ചത് ഒരിക്കലും ഞാൻ കൺകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്, ഒരു ഭാഗ്യകരമായ പ്രത്യാശ നമ്മളെ കാത്തിരിക്കുക. ഈ പ്രത്യാശയിൽ സന്തോഷിക്കാത്തവർക്ക് ഓട്ടം ഓടാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ശുഭ്രതർ നമ്മെ ഒൽപ്പിച്ച് ഒന്നുകൂടെ പറയാം, നമ്മൾ മറ്റെന്തെങ്കിലും വേണ്ടിയാണ് യേശുവിനെ പിൻപറ്റുന്നതെങ്കിൽ ഓട്ടം കുറയുമെന്ന് കേൾക്കുന്നുണ്ടോ എല്ലാവരും? പി ഹാർവസ്റ്റ് ടി വി ഞാനൊന്നും കാണാറില്ല കേട്ടോ, ഒത്തിരി ഒത്തിരി ടി വി ഉണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ ഉണ്ട് ദേവദാസന്മാരുമായിട്ട്. പൗലോസിനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് 1 മിനിറ്റ് ഒന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. പ്രായമായ ഒരാള് ഒരു ഇരുട്ട് മുറിക്കാതിരിക്കുക. ഫസ്റ്റ് ചോദ്യം ഇതാ, കുടുംബമൊക്കെ ഉണ്ടോ? ഫസ്റ്റ് ചോദ്യം. പൗലോസ് പറഞ്ഞു, ഇല്ല കേട്ടോ, കുടുംബമൊന്നുമില്ല ഞങ്ങൾക്ക്, താൻ്റെ വില തന്നെ. അടുത്തത് ഫ്രണ്ട് സർക്കിൾ, ഫ്രണ്ട്സ് ഉണ്ടോ? അപ്പൊ പോലീസ് പറയാണ്, ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ സത്യം പറയും തോറും ഫ്രണ്ട്സ് പൊക്കോണ്ടിരുന്നു. ഹല്ലേലൂയ. മൂന്നാമതൊരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ, ദൈവലായിരിക്കുന്നത്. അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? പോലീസ് പറഞ്ഞു, ഒരു അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അവാർഡ് കിട്ടും, അത് പിന്നീട് കിട്ടും. അടുത്തത്, ഇത്രയും വർഷം സുവിശേഷകളൊക്കെ ചെയ്തല്ലേ, എന്തുണ്ട്? വാട്ട് ഇസ് യുവർ പൊസിഷൻസ് പൊസഷൻസ് പുള്ളി പറഞ്ഞു ഉള്ളത് ഉള്ളത് ഇവിടെ തന്നെ ഉണ്ട് ഈ പുതപ്പ് പിന്നെ ബൈബിള് പിന്നെ പേന അപ്പം ഇന്റർവ്യൂക്കാരൻ ചിന്തിച്ചു കാണും ഫ്ലോപ്പ് പക്ഷെ പൗലോസ് പറയാണ് ഇതൊന്നും എനിക്കില്ലെങ്കിലും നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിട്ടുണ്ട് ഹല്ലേലൂയ ഇന്റർവ്യൂക്കാർ ബൈബിളിൽ ഇന്റർവ്യൂ ചെയ്താൽ തകർന്നു പോകുന്ന രണ്ടു പേര് ജോൺ ദ ബാപ്റ്റിസ്റ്റും മോസസ് പൗലോസുമാ ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല ഒന്നുമില്ലല്ലേ പക്ഷെ പൗലോസ് പറഞ്ഞു ഒന്നുമില്ല എങ്കിലും എല്ലാം ഉള്ളവരാ ഹല്ലേലൂയ ഒന്നുമില്ലെങ്കിലും എല്ലാം കൈവശമുള്ളവരായിട്ടാ പ്രിയമുള്ളവരെ അതാണ് സ്വർഗീയ പ്രത്യാശ ഞാൻ ചോദിക്കട്ടെ വാട്ട് ഇസ് യുവർ ഹോപ്പ് എന്റെ ഹോപ്പ് എന്താ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ സ്വന്തം പേര് ഇഷ്ടമാ ഒന്ന് കയർത്താമോ നിങ്ങളുടെ സ്വന്തം പേര് ഇഷ്ടമുള്ളവർ എനിക്ക് ഇപ്പം ഇപ്പം നെൽസൺ ബ്രദർ പറയാം എനിക്ക് നെൽസൺ എന്നുള്ള പേരാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെയുള്ളവർ ആരെങ്കിലും പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ബ്രദറെ എനിക്ക് എൻ്റെ പേര് ഒട്ടും ഇഷ്ടമില്ല എൻ്റെ അപ്പനും എന്തിനാണ് എൻ്റെ പേര് ഈ പേരിട്ടത് വേറെ പേരിട്ടാൽ നല്ലതായിരുന്നു ഇനി സ്കൂളിൽ ചെന്നപ്പം ഇരട്ടപ്പേര് കിട്ടി മണ്ടൻ പൊട്ടൻ ഫൂളിഷ് വീട്ടിൽ വന്ന കരച്ചില്ല അപ്പനും അമ്മയും സ്ഥിരം ഹെഡ്മാസ്റ്ററെ കാണാൻ പോകാതെ മൂന്നാം ക്ലാസ്സിലെ ഫോർത്ത് എയിലെ കൊച്ചവനെ ഇരട്ടപ്പേര് വിളിച്ചു എന്തേലും വിളിച്ചു കാണാം അവന് വിഷമമായി അങ്ങനെ ഈ പേര് വിളി പണ്ടങ്ങാണ്ട് ചെറിയ തെറ്റ് ചെയ്ത അതിന്റെ പേര് അവൻ അവസാനം വരെ വഹിച്ചുകൊണ്ട് ഭൂമി നടക്കുക പക്ഷെ സ്വർഗത്തിൽ വെൻ യു ആർ സ്റ്റാൻഡിങ് ബിഫോർ ദ ലോർഡ് ഒരു സന്തോഷ വാർത്ത പറയാം നിങ്ങൾ ദൈവത്തെ കാണുമ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ആദ്യത്തെ ശബ്ദം ഞാൻ വിശ്വസിക്കുന്നത് നിനക്ക് ദൈവത്തിന്റെ ഒരു പുതിയ പേരായിരിക്കും ഹല്ലേലൂയ ആ പേര് ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുമ്പോൾ ഇന്ന് വരെയുള്ള എല്ലാ പേരുകളുടെയും മുറിവുകൾ അവിടെ സൗഖ്യം പ്രാപിക്കും ഹല്ലേലൂയ കർത്ത പറഞ്ഞു ഞാൻ അവൻ്റെ ഒരു പുതിയ പേര് കൊടുക്കും അത് അവനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല വെൻ ഗോഡ് വിസ്പേഴ്സ് യുവർ നെയിം ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് ആരാധന ആരംഭിക്കുകയാണ് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് മൈ നെയിം ഐ ഡോണ്ട് നോ വാട്ട് ഇസ് യുവർ നെയിം ബട്ട് അത് രോമന പേരാണ് ഈ ഒരു ബോധ്യത്തോടെ പ്രത്യാശയോടെ മുമ്പോട്ട് പോവുക കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹല്ലേലൂയ
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം